الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار اعوذ بالله من الشيطان الرجيم يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون ان يريد الا الاصلاح ما استطعت وما توفيقي الا بالله عليه توكلت واليه انيب رب اشرح لي صدري ويسر لي امري واحلل عقدة من لساني يفقهوا قولي പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കരുണയവാൻ സൃഷ്ടാവുമായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം അനുധാവനം ചെയ്യണമെന്ന് ആമുഖമായി ഓർപ്പിക്കുകയാണ്. ജമ്മും കസറും ഏതാനും കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്തു. അതുമായി ബന്ധപ്പെട്ട ചില പ്രധാനപ്പെട്ട വിഷയങ്ങൾ കൂടി നമുക്ക് മനസ്സിലാക്കാനുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒന്ന്, നമ്മുടെ ക്ലാസ് കേട്ടതിന് ശേഷം ഒരു സുഹൃത്ത് സംശയമായി ചോദിച്ചത്, സാധാരണ ഹജ്ജ്, ഉംറ അങ്ങനെയുള്ള യാത്രകൾ, അതേപോലെ തന്നെ മറ്റുള്ള ആ രൂപത്തിലുള്ള യാത്രകൾക്കൊക്കെ നമ്മൾ ജമ്മും കസറും ആക്കാറുണ്ട്. എന്നാൽ നമ്മൾ ചിലപ്പോൾ ഒരു ആഹ്ലാദത്തിന് വേണ്ടി, ഉല്ലാസത്തിന് വേണ്ടി പല സ്ഥലങ്ങളിലേക്കും പോകാറുണ്ട്. അത്തരത്തിലുള്ള സന്ദർഭങ്ങളിൽ ജമ്മും കസറും അനുവദനീയമാണോ? ഇതായിരുന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഇതേ ഒരു ചോദ്യം ലജ്നയോട് ചോദിച്ചു. അസ്സുആലുസാനി മിനൽ ഫത്വ റഖം രണ്ടാമത്തെ ചോദ്യമായിട്ട് 3503 ഈ ഫത്വ റഖമിൽ അത് കാണും. ഖൗമു യഖ്റുജൂന ലിൽഉസ്ഹതി ഫീ മനാസികിം ബാരിദതി, ഈ തണുപ്പുള്ള പ്രദേശങ്ങളിലൊക്കെ ചിലർ നുസ്ഹത്ത്, ശരിക്ക് അതിന്റെ അർത്ഥം പിക്നിക് എന്നൊക്കെ, അതേപോലെ ടൂർ അനുഭവത്തിലുള്ള യാത്രകൾ, അങ്ങനെ കുറച്ചാളുകൾ അങ്ങനെ പുറപ്പെടുന്നു. മനാസിക്കൻ ബാരിദാന്ന് തണുപ്പുള്ള പ്രദേശങ്ങൾ, അത്തരത്തിലുള്ള പ്രദേശങ്ങൾ സന്ദർശിക്കുന്നതിന് വേണ്ടി. അപ്പൊ യഖൂലൂന, അവർ പറയുന്നു, ഉബീഹ ലനാൽ ഖസ്റു വൽ ജംഉ വനഹ്നു അല്ലാ നഫീ സഫരി വയസല്ലുൽ മഗ്രിബ മഅ ലിശായി വൽ ഇശാ റകഅതൈനി ഹൽ യജൂസു ലഹും ദാലിക. അപ്പൊ അവരുടെ വാദം, അവർ എന്ത് ചെയ്യാണ്, മഹരീബും ഇഷാവും ജമ്മാക്കി നിസ്കരിക്കും, ഇഷ രണ്ടരക്കാത്താക്കി കസ്റാക്കും, അങ്ങനെയാണ് അവർ നിസ്കരിക്കാറുള്ളത്. അവരുടെ വാദം, ഞങ്ങൾ യാത്രക്കാരാണ് എന്നുള്ളതാണ്. ഹൽ യജൂസു ലഹും ദാലിക, അത് അവർക്ക് അനുവദനീയമാണോ, ജായിസാണോ? വമാ ഹുവ അല്ലദീ ഉബീഹ ലഹും വഹും അലാ ഹാദിഹിൽ ആല, ഈ അവസ്ഥയിൽ അവർക്ക് എന്താണ് അനുവദിക്കപ്പെട്ടിട്ടുള്ളത്? ഫിൽമൻ അല്ല സഫറഹും ഹാദാ ലിൽഉസ്ഹ, ആ ചോദ്യം അവിടെ പോയിന്റ് ഒന്നുകൂടി അത് ആവർത്തിച്ചത്, പ്രത്യേകിച്ച് അറിയണം അവരുടെ യാത്ര എന്നുള്ളത് ഈ രൂപത്തിൽ ഒരു പിക്നിക്കിന് വേണ്ടിയിട്ടാണ് അവർ യാത്ര പോകുന്നത്. അപ്പൊ ഈ സന്ദർഭത്തിൽ എന്താണ് അതിന്റെ വിധി, ഇങ്ങനെ ജമ്മും കസറുമാക്കാൻ പാടുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. അതിന് ലജ്ന കൊടുക്കുന്ന മറുപടി, ഇതാക്കാനത്തിൽ മസാഫത്തു ലതീ ഖതഊഹ മസാഫത്തു ഖസ്ര, കസറാക്കാനുള്ള ദൂരമാണ് അവർ സഞ്ചരിച്ചതെങ്കിൽ. ഖസറിന്റെ ദൂരം എത്രയാണെന്നുള്ളത് നമ്മൾ വിശദീകരിച്ചിട്ടില്ല, ഇൻഷാ ഒരു വിഷയത്തിൽ അത് വരുന്നുണ്ട്. ആ ദൂരമാണ് അവർ സഞ്ചരിച്ചതെങ്കിൽ ജാസലഹും കസറു സ്വലാത്തി റുബാഇയ, അവർക്ക് നാല് റക്അത്തുള്ള നിസ്കാരങ്ങള് കസറാക്കി നമസ്കരിക്കൽ ജായിസാണ്. വൽ ജംഉ ബൈനൽ മഗ്‌രിബി വൽ ഇശാഇ ഫീ വഖ്തി ഹിദാഹിമ വൽ ജംഉ ബൈനൽ ളുഹ്‌രി വൽ അശ്‌രി അയ്ലൻ ഫീ വഖ്തി ഹിദാഹിമ. അവർക്ക് മഗ്‌രിബും ഇശാഉം ജമാഅത്തിൽ നമസ്കരിക്കാം, അതേപോലെ തന്നെ ളുഹ്‌റും അസറും ഏതെങ്കിലും ഒരു സമയത്ത് അവർക്ക് ജമാഅത്തിൽ നമസ്കരിക്കുന്നത് അവർക്ക് ജായിസാണ്. അപ്പൊ ഈ സന്ദർഭത്തിൽ അത് ജായിസാണ് എന്നുള്ളതാണ്. എന്നിട്ട് പ്രത്യേകം എടുത്തു പറയണ ലജ്ന സവാ സമമാണ്. കാന ഖുറൂജുഹും ലിന്നുസ്ഹ, അവരുടെ യാത്ര ഈ രൂപത്തിൽ ഒരു വിനോദത്തിന് വേണ്ടി ഉല്ലാസത്തിന് വേണ്ടിയിട്ടാണെങ്കിലും ഔലിൽ തിജാറ അല്ലെങ്കിൽ കച്ചവടത്തിന് വേണ്ടിയിട്ടാണെങ്കിലും ഔലിൽ ജിഹാദി അല്ലെങ്കിൽ ജിഹാദിന് വേണ്ടിയിട്ടാണെങ്കിലും ഒക്കെ കണക്കാണ്. ലിഅന്നൽ കുല്ല സഫറുൻ, കാരണം എല്ലാം യാത്രയാണ്. വലം യഖസ്സ ശറഉ സഫറ മിൻ ദാലിക ദൂന സഫരി, ഇന്ന യാത്ര എന്നുള്ളത് പ്രത്യേകമായിട്ട് ശറഉ നമുക്ക് ഇന്ന യാത്രയിലെ ജമ്മും കസറും പാടുള്ളൂ എന്നുള്ളത് പ്രത്യേകമാക്കി പറഞ്ഞു തരാത്തത് കൊണ്ട് തന്നെ അത് ജായിസാണ്. ബൽ അല്ലക അഹ്കാമു സഫരി ബിസ്മിൽ ളർബി ഫിൽ അർളി വസ്സഫരി, ഈ വിധികളൊക്കെ ബന്ധപ്പെടുന്നത് ളറബ സഫർ എന്നുള്ള ഏത് യാത്രക്കും. ഖുർആനിൽ പ്രയോഗിച്ചത് ളറബ എന്നാണല്ലോ, അതേപോലെ തന്നെ സഫർ എന്നാണല്ലോ ഹദീസുകളിലൊക്കെ വന്നിട്ടുള്ളത്, ആ പദപ്രയോഗങ്ങളാണല്ലോ പ്രയോഗിച്ചിട്ടുള്ളത്. അപ്പൊ അങ്ങനെയുള്ള യാത്രകൾക്കൊക്കെ ജമ്മും കസറും അനുവദനീയമാണ്. കസറാക്കാനുള്ള ദൂരമാണ് അവർ യാത്ര ചെയ്തതെങ്കിൽ അവർക്കിത് അനുവദനീയമാണ് എന്നുള്ളതാണ് അവർ കൊടുക്കുന്ന മറുപടി. അപ്പൊ ഇതാണ് ആ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അനുവദനീയമാണ്. അവിടെ പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഹറാമായ കാര്യത്തിന് വേണ്ടി യാത്ര പോകുമ്പോൾ ജമ്മും കസറും അനുവദനീയമല്ല എന്നുള്ളത് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അവരുടെ യാത്ര ജായിസായിരിക്കണം, മുബാഹായിരിക്കണം, അനുവദനീയമായ കാര്യത്തിന് വേണ്ടിയിട്ടായിരിക്കണം. ഹറാമായ കാര്യത്തിനോ മാസിയത്തിന് വേണ്ടിയിട്ടോ ആണ് യാത്രയെങ്കിൽ ഇത് അനുവദനീയമല്ല എന്നുള്ളത് പണ്ഡിതന്മാർ പ്രത്യേകം പറഞ്ഞതുകൂടി ഇതിന്റെ കൂടെ ചേർത്ത് വായിക്കേണ്ടതുണ്ട്. അപ്പൊ ഇതാണ് ആ വിഷയത്തിൽ മനസ്സിലാക്കേണ്ടത്. ഇനി മറ്റൊരു പ്രശ്നം, ളുഹ്റും അസ്ഹറും നമുക്ക് ജംആക്കാം, ഖസറാക്കാം എന്ന് പറഞ്ഞു. എന്നാൽ ജുമഅയുടെ കൂടെ അസ്ഹർ ജംആക്കാൻ പാടുണ്ടോ? ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. ജുമഅയോടൊപ്പം അസ്ഹർ നമുക്ക് ജംആക്കാൻ പറ്റുമോ? ളുഹ്റിന്റെ കൂടെ നമ്മൾ അസ്ഹർ ജംആക്കാറുണ്ട്. അപ്പൊ ഇത് പാടുണ്ടോ ഇല്ലേ എന്നുള്ളതാണ്. ഈ വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ ഇഖ്തിലാഫുണ്ട്, രണ്ട് അഭിപ്രായങ്ങൾ. അത് നമ്മുടെ മുൻഗാമികളായ ആളുകൾക്കിടയിലുണ്ട്, അതേപോലെ തന്നെ ഇക്കാലത്ത് വന്ന പണ്ഡിതന്മാർക്കിടയിലും ഇതിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. അത് ഇമാം ഷാഫി മദ്ഹബിലെ പ്രധാനപ്പെട്ട ഒരു അഭിപ്രായം അത് ജായിസാണ് എന്നുള്ളതാണ്. ഷാഫി മദ്ഹബിലെ ഒരു അഭിപ്രായം. അതേപോലെ തന്നെ ഇതേ അഭിപ്രായമാണ് സുയൂത്തി, അതേപോലെ തന്നെ സർക്കസി, അതേപോലെ റംലി, ഇങ്ങനെയുള്ള പല പണ്ഡിതന്മാർക്കുള്ളത് ജുമഅയുടെ കൂടെ അസ്ഹർ ജംആക്കാം. ഇതുപോലെ ളുഹ്റിന്റെ കൂടെ ളുഹ്റും അസ്ഹറും ജംആക്കുന്നത് പോലെ ജുമഅയുടെ കൂടെ അസ്ഹർ നമസ്കരിക്കാം, ജംആക്കി നമസ്കരിക്കാം. അപ്പൊ അത് ജായിസാണ് എന്നുള്ളതാണ് ഈ വാദം ആളുകൾ പറഞ്ഞിട്ടുള്ളത്. രണ്ടാമത്തെ അഭിപ്രായം അത് അനുവദനീയമല്ല, അത് ജായിസ് അല്ല എന്നുള്ളതാണ്. ഷാഫി മദ്ഹബിലെ തന്നെ പ്രധാനപ്പെട്ട ഒരു അഭിപ്രായം അതാണ്. അതേപോലെ തന്നെ ഹംബലി മദ്ഹബിലെ ഏറ്റവും പ്രധാന അഭിപ്രായം അത് ജായിസ് അല്ല എന്നുള്ളതാണ്. അപ്പൊ മുൻഗാമികൾക്കിടയിൽ തന്നെ ഈ വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് ചർച്ചകൾ, ഫിഖ്ഹിയായ ചർച്ചകൾ ഒരുപാട് നടക്കുന്നുണ്ട്. അത് മൊത്തത്തിൽ നമുക്ക് ചർച്ച ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പ്രബലമായ അഭിപ്രായത്തിൽ ജുമഅയുടെ കൂടെ അസ്ഹർ ജംആക്കരുത് എന്നുള്ളതാണ്. ഇത് ജായിസല്ല എന്നുള്ള രൂപത്തിലാണ് ഈ വിഷയത്തിൽ മുഹക്കിക്കീങ്ങളായ പല പണ്ഡിതന്മാരും പറഞ്ഞിട്ടുള്ളത്. അതേപോലെ തന്നെ ആധുനിക കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുന്ന പലരും, മരണപ്പെട്ടുപോയ പലരും ഇത് അഭിപ്രായക്കാരാണ്. എന്ത് ജായിസാണെന്ന് പറഞ്ഞവരുണ്ട്, ജായിസല്ല എന്ന് പറഞ്ഞവരുണ്ട്. ഉദാഹരണമായിട്ട് ഷെയ്ഖ് ബറാഖ് ഫത്ലഹുള്ള, അദ്ദേഹം പറയുന്നത് ജായിസാണെന്നുള്ളതാണ്. അതേപോലെ തന്നെ ഇബ്നു ജിബ്രീൽ, അതേപോലെ ഷെയ്ഖ് മുഖബിൽ, റഹ്മത്തുള്ളാഹി അലൈഹി, ഇവരൊക്കെ അത് ജായിസാണെന്ന് പറയുന്ന ആൾക്കാരാണ്. അപ്പൊ ഈ വിഷയത്തിൽ സുദീർഘമായ ചർച്ചകൾ നടക്കുന്നുണ്ട്. പക്ഷെ അതിനെ തഹക്കീക്ക് ചെയ്തുകൊണ്ട് പല പണ്ഡിതന്മാരും പറഞ്ഞു, വ്യക്തമായൊരു തെളിവ് ആ വിഷയത്തിൽ വരാത്തത് കൊണ്ട് അത് ജായിസല്ല എന്നുള്ളതാണ്. വ്യക്തമായൊരു തെളിവ് ലുഹുറും അസറും ജമാഅത്തി എന്നുള്ളത് കൃത്യമായ തെളിവുകൾ ഹദീസിൽ വന്നിട്ടുണ്ട്. എന്നാൽ ജുമായോടൊപ്പം അസർ ജമാഅത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിച്ചു എന്നുള്ളതിന്റെ ഒരു തെളിവും വരാത്തത് കൊണ്ട് തന്നെ പലരും തഹക്കീക്ക് ചെയ്ത് പറഞ്ഞത് ജുമായുടെ കൂടെ അസർ ജമാഅത്തിൽ ജായിസല്ല എന്നുള്ളതാണ്. ജായിസാണ് എന്ന് പറയുന്ന ആളുകൾക്കുള്ള തെളിവ് എന്താണെന്ന് അറിയാം? അതിന്റെ തെളിവ് അവര് ജുമാ ഖിയാസാക്കാണ്. ജുമായും ലുഹറും, ലുഹറിന്റെ പകരമാണ് ജുമാ, ലുഹറിന്റെ സ്ഥാനത്താണ് ജുമാ ഉള്ളത്. അപ്പൊ ലുഹറും അസറും ജമാക്കാമല്ലോ. അപ്പൊ അതേപോലെ തന്നെ ലുഹറും അസറും ജമാക്കാൻ ഒരു സബബ് ഉണ്ടെങ്കിൽ ജമാക്കാം. അതേ സബബ് ഉണ്ടെങ്കിൽ ജുമായും ലുഹറും അസറും ജമാക്കുന്നത് പോലെ ജുമായും അസറും ജമാക്കി നിസ്കരിക്കാം. ഇങ്ങനെ ഈ ഖിയാസാണ് അവർ കൊണ്ടുവന്നിട്ടുള്ള തെളിവ്. വേറെ തെളിവൊന്നും അവർക്കില്ല, ഈ ഖിയാസാണ്. അതേപോലെ തന്നെ മശക്കത്ത് എന്തെങ്കിലും സബബ് വെതറുണ്ടാകുമ്പോൾ ജമാക്കാന്നുള്ളതാണല്ലോ. അപ്പൊ ആ രൂപത്തിൽ മഴ പെയ്താൽ അങ്ങനെയുള്ള കാരണങ്ങൾ ഉണ്ടാകുമ്പോ ജുമായുടെ കൂടെ അസർ ജമാക്കാം. ഇങ്ങനെ ഈ ഖിയാസ് എന്ന് പറയുന്ന ഒരു തത്വമാണ് അവരിതിന് കൊണ്ടുവന്നിട്ടുള്ളത്. ഇതിൻ്റെതായ ന്യായങ്ങളൊക്കെ അവർ നടത്തുന്നുണ്ട് പറഞ്ഞ ആളുകൾ. പക്ഷെ അതിന് നല്ല മറുപടി അത് ജായിസല്ല എന്ന് പറയുന്ന ആളുകൾ കൊടുത്തിട്ടുണ്ട്. അതിൽ വിശദമായൊരു ചർച്ച നടത്തിയിട്ടുണ്ട് ഷെയ്ഖ് ഉസൈമീൻ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ പല ഗ്രന്ഥങ്ങളിൽ. അദ്ദേഹം കൃത്യമായി അത് ജായിസല്ല എന്ന് പറയുകയും ജായിസാണ് എന്ന് പറയുന്ന ആളുകളുടെ വാദത്തെ അദ്ദേഹം ഗണിക്കുകയും ചെയ്യുന്നുണ്ട്. അതില് പ്രധാനപ്പെട്ട ചില വാചകങ്ങൾ അദ്ദേഹത്തിന്റെ ചർച്ചയിലേക്ക് കടന്നു പോകുന്നതിന്റെ മുമ്പ് ഈ വിഷയത്തിൽ വന്നിട്ടുള്ള ചില ഫത്വകൾ. ജായിസല്ല ലജ്നത്തു ദായിമ അഭിപ്രായമാണുള്ളത്. അതേപോലെ തന്നെ ഷെയ്ഖ് ഉസൈമീൻ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം പറയുന്നത് ജായിസല്ല എന്നുള്ളതാണ്. ജുമായും അസറും ജമാഅത്തുന്നത് ജായിസല്ല. അതേപോലെ ഷെയ്ഖ് ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി അലൈഹി, അതേപോലെ തന്നെ ഷെയ്ഖ് ഫൗസാൻ ഹഫിളഹുല്ല, അതുപോലെ തന്നെ ലജ്നത്തു ദായിമയുടെ വിവിധ ഫത്വകൾ, ഇങ്ങനെ ഇവരൊക്കെ ആ വിഷയത്തിൽ വളരെയധികം ചർച്ച നടത്തി തഹ്ഖീഖ് ചെയ്തുകൊണ്ട് ഇവർ പറഞ്ഞിട്ടുള്ളത് അസർ ജുമായുടെ കൂടെ നിസ്കരിക്കുന്നത് ജായിസല്ല. അല്ല, അതിന്റെ സമയമാകുമ്പോൾ യാത്രക്കാരനാണെങ്കിലും അസറിന്റെ സമയമാകുമ്പോൾ അസർ നിസ്കരിക്കണം. എങ്ങനെയാണോ നമ്മൾ ട്രെയിനിൽ പോകുമ്പോൾ നിസ്കരിക്കുന്നത് എങ്ങനെയാണോ അങ്ങനെ നിസ്കരിക്കണം. നമ്മൾ ഫ്ലൈറ്റിൽ വെച്ചിട്ട് നിസ്കരിക്കുന്നുണ്ട്, അസറിന്റെ സമയമാകുമ്പോൾ അടിച്ചിട്ട് നിസ്കരിക്കണം, വെള്ളമില്ലെങ്കിൽ ടൈം ചെയ്ത് നിസ്കരിക്കണം. ചെന്നാലും ഈ ജുമയുടെ കൂടെ ജായിസാക്കുന്നത് ജമാക്കുന്നത് ജായിസല്ല എന്നുള്ളതാണ് ഇവരൊക്കെ അഭിപ്രായപ്പെട്ടിട്ടുള്ളത്. അതിലൊന്ന് രണ്ട് ചോദ്യങ്ങൾ ലജ്നയോട് ചോദിച്ചൊരു ചോദ്യം 18:161. മാ ഹുക്മു ജംഉ സ്വലാത്തിൽ ജുമഅത്തി മഅൽ അസ്രി ലിൽ മുസാഫിരി. ഇതേ ചോദ്യം, ഒരു യാത്രക്കാരന് ജുമായയുടെ കൂടെ അസർ ജമാക്കുന്നതിന്റെ ഹുക്കും എന്താണ്? ഈ വക്കിൽ ജുമാഅത്തി, ജുമായയുടെ സന്ദർഭത്തിൽ എന്ത് ചെയ്യുക? അതിന്റെ കൂടെ അസർ നിസ്കരിക്കുക. അതിന് ലജ്ന കൊടുക്കുന്ന മറുപടി, ലാ യജൂസു ജംഉ സ്വലാത്തിൽ അസ്രി മഅ സ്വലാത്തിൽ ജുമാഅ. ജുമായയുടെ കൂടെ അസർ ജമാക്കുക എന്നുള്ളത് ലാ യജൂസ്, അത് ജായിസല്ല. കാരണം അത് അസറസ്കാരം എന്നുള്ളത് ജുമായയുടെ ജിൻസിൽ വരുന്ന ഒന്നല്ല, അത് വേറെ തന്നെയാണ്. ഇങ്ങനെയുള്ള ഗ്രന്ഥങ്ങളിലൊക്കെ പറഞ്ഞതുപോലെ അത് പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഫത്വ നൽകിയിട്ടുണ്ട് സമാഹത്തു ഷെയ്ഖ് മുഹമ്മദ് ഇബ്നു ഇബ്രാഹിം ആലു ഷെയ്ഖ്. അദ്ദേഹം വിഷയത്തിൽ അദ്ദേഹത്തിന്റെ ഫത്വയാണ് അങ്ങനെ അത് ലജ്ന എടുത്ത് ഉദ്ധരിക്കുക. സൗദിയിലെ കാനഡ മുഫ്തിയായിരുന്ന അദ്ദേഹം ഇത് പിന്നെ പാടില്ല എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഫത്വ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ ഫത്വയിലുള്ളത് ഷെയ്ഖ് ഫൗസാൻ ഹഫിളഹുല്ല ഉണ്ട്, അബ്ദുൽ അസീസ് ആൽ ഷെയ്ഖ് ഉണ്ട്, ഷെയ്ഖ് ഇബ്നു ബാസ് ഉണ്ട്. മൂന്നാളും കൂടിയാണ് ഇതിൽ ഫത്വ കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഇത് ജായിസല്ല എന്നുള്ളതാണ് ലജ്ന ഈ വിഷയത്തിൽ പറഞ്ഞിട്ടുള്ള മറുപടി. ഇതേപോലെ തന്നെ മറ്റൊരു ചോദ്യം അവരോട് ഇതിൽ ചോദിച്ചത്, അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ചോദ്യം. കാരണം അവർ പറയുന്നൊരു ന്യായത്തെ ഇതിൽ ഗണ്യിക്കുന്നുണ്ട്. അതിൽ പറയുന്ന എന്താ വെച്ചാല്, പ്രത്യേകമായ പ്രദേശത്തുള്ള പിന്നെ ഒരു പ്രദേശം, അവിടെ ഇമാം എന്ത് ചെയ്യുന്നുണ്ട്, അസർ ജുമയോടൊപ്പം പിന്നെ ജമാഅത്ത് തിരസ്കരിച്ചു. അതിന് കാരണം ഉണ്ടായിരുന്നു, അന്ന് നല്ല മഴയായിരുന്നു. ഫിസ്കാനഫി യോമിഹ മസർ എന്ന് മഴ ഉണ്ടായിരുന്നു, ജുമാ നിർവഹിക്കുമ്പോൾ മഴ ഉണ്ടായിരുന്നു. അപ്പോ അതുകൊണ്ടാണ് അയാൾ എന്ത് ചെയ്തത്, ജുമയുടെ കൂടെ അസർ കൂടി ജമാഅത്ത് തിരസ്കരിച്ചു ഞങ്ങളുടെ നാട്ടിൽ. ഇതാണ് അയാൾ പിന്നെ ഫിൽമിൻസക്കത്തി ഈ ആ പ്രദേശത്ത് എന്ന് പറഞ്ഞിട്ട് ഇമാം ഇങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞിട്ടാണ് ചോദ്യം. അപ്പൊ അത് ജായിസ് ആണോ എന്നുള്ളതാണ്. അപ്പൊ അതിനൊരു സബബ് കൂടി പറഞ്ഞു. അപ്പൊ അതിന്റെ മറുപടി, ഇത് പ്രത്യേകം ഇങ്ങനെ വിശദീകരിക്കാനുള്ള കാരണം, ഈ ജമ്മു കസറുമായി ബന്ധപ്പെട്ട് കൊണ്ട് ഒരുപാട് തെറ്റിദ്ധാരണകൾ നമുക്കിടയിലുള്ളത് കൊണ്ടാണ് ഇത് ഓരോന്നും ഇങ്ങനെ വിശദീകരിക്കുന്നത്. നമുക്ക് ഇപ്പോൾ ഒരൊറ്റ ദിവസം കൊണ്ട് വേണമെങ്കിൽ ക്ലാസ് തീർക്കാം ജമ്മു കസറു എന്ന് പറഞ്ഞിട്ട്. പക്ഷെ അതുകൊണ്ട് നമുക്ക് ഉപകാരം ഉണ്ടാവില്ല. കാരണം ഇത്തരത്തിലുള്ള വിഷയങ്ങൾ പലപ്പോഴും നമ്മൾ ചർച്ച ചെയ്യപ്പെടാത്തത് കൊണ്ട് തന്നെ ഒരുപാട് തെറ്റിദ്ധാരണകളും അബദ്ധങ്ങളും ഇപ്പോൾ പല വിഷയങ്ങളും നമുക്കൊക്കെ മനസ്സിലാകുന്നത് ഈ വിഷയമാക്കാൻ തുടങ്ങുമ്പോൾ പല കാര്യങ്ങൾ. കാരണം പല ആളുകളും ഇങ്ങനെ ചെയ്യുന്ന ആൾക്കാരാണ്. ജുമാ യാത്രക്കാരാണെങ്കിൽ എന്ത് ചെയ്യും, അതിന്റെ കൂടെ അസർ കൂടെ നിസ്കരിച്ചിട്ട് പോയാലാണ് ചെയ്യാറുള്ളത്. അപ്പൊ അതിന് അവർ കൊടുക്കുന്ന പിന്നെ ലജ്ന കൊടുത്ത മറുപടി, മാ ഫഅലഹു ഇമാമുൽ ജാമിഇൽ മദ്കൂറു മിൻ ജംഇൽ അസ്രി മഅ സ്വലാത്തിൽ ജുമഅത്തിൽ അജലി മത്വരി ഇജ്തിഹാദൻ മിൻഹു ജസാഅല്ലാഹു ഖൈറ. ഇമാം ചെയ്തത് ഒരു ഇജ്തിഹാദിയായ കാര്യമാണ്. അയാൾ മഴ പെയ്തു, അയാളെ ജമാക്കി ജുമയുടെ കൂടെ. അത് അയാളുടെ ഒരു ഇജ്തിഹാദാണ്, അള്ളാഹു അയാൾക്ക് പ്രതിഫലം കൊടുക്കട്ടെ. അപ്പൊ ഇത് പണ്ഡിതന്മാരുടെ ഒരു രീതിയാണ്. അള്ളാഹുന്റെ റസൂൽ അല്ലാത്ത ആർക്കും അബദ്ധങ്ങൾ പറ്റും. അവർക്ക് ഇജ്തിഹാദിൽ ശരിയായാല് രണ്ട് കൂലി കിട്ടും, തെറ്റാണെങ്കിൽ ഒരു പ്രതിഫലം ഉണ്ട്. തെറ്റേ തന്നെ ഒരു പ്രതിഫലമുണ്ട്. അവരുടെ അഖീദയും മനഹജും ശരിയാണെങ്കിൽ അവർ അഹ്ലു സുന്നയുടെ ഇമാമിങ്ങളാണ്, സലഫി പണ്ഡിതന്മാർ തന്നെ. അത് എത്ര വിഷയത്തിൽ അബദ്ധങ്ങൾ പറ്റിയത്, ഒരു നിസ്കാരത്തിന്റെ വിഷയത്തിൽ മാത്രം ഓരോ മദ്ഹബിന്റെ ഇമാമുകളും സുന്നത്തിനെതിരായിട്ടുള്ള എത്ര പരാമർശങ്ങൾ വന്നിട്ടുണ്ട് മദ്ഹബിന്റെ ഇമാമുകളടുത്ത്. അങ്ങനെ നോമ്പിന്റെ വിഷയത്തിൽ, ഹജ്ജിന്റെ വിഷയത്തിൽ, ഉംറന്റെ വിഷയത്തിൽ, ഓരോ മസലകളിലും ഇപ്പൊ സുന്നത്തിനെതിരായി തന്നെ പല പരാമർശങ്ങളും പല കാര്യങ്ങളും പല മദ്ഹബുകളിലും വന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് അവരൊന്നും പണ്ഡിതന്മാരല്ല, അവരൊക്കെ അഹ്ലു സുന്നത്ത് നിന്ന് പുറത്താണ്, അവരൊക്കെ സലഫിയത്താണെന്ന് പുറത്താണ്, അവരൊക്കെ ഡ്യൂപ്ലിക്കേറ്റ് ഇമാമിങ്ങളാണെന്ന് പറയാൻ പറ്റില്ല. അപ്പൊ അത് അവരുടെ ഇജ്തിഹാദാണ്. ആ ഇജ്തിഹാദിൽ ശരിയായതുണ്ടാവും, തെറ്റായതുണ്ടാകും. ശരിയായാലും അവർക്ക് രണ്ട് പ്രതിഫലം ഉണ്ടാകും, തെറ്റാണെങ്കിൽ തന്നെ ഒരു പ്രതിഫലം ഉണ്ടാകും. അവരുടെ അഖീദയും മൻഹജും ഉസൂലുകളും, അത് അഹ്ലു സുന്നയുടെ ഉസൂലാണെങ്കിൽ, അഖീദയാണെങ്കിൽ, മൻഹജാണെങ്കിൽ, അവർ ശരിയായ സലഫികൾ തന്നെയാണെന്നുള്ളത് ആർക്കും അറിയാവുന്ന പ്രാഥമികമായി നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം. അപ്പോ ലജ്ന പറഞ്ഞതെന്താ, ആ ഇമാമ് ഇജ്തിഹാദ് ചെയ്തു, അതിൽ അയാൾക്ക് അബദ്ധം പറ്റി, അള്ളാഹു അയാൾക്ക് പ്രതിഫലം കൊടുക്കട്ടെ. വഹുവ ഖതഉൻ ലാ അസ്ല ലഹു ഫി ശറഈ, അയാൾ ചെയ്തത് അബദ്ധമാണ്, തെറ്റാണ്. അയാൾ ചെയ്തതിന് ശറഈൽ എന്തില്ല, അടിസ്ഥാനമില്ല. ഇതിനാ യജൂസുൽ ജംഉ ബൈനൽ ജുമഅത്തി വൽ അസ്രി. കാരണം ഈ ജുമായും അസറും കൂടി ജം ഇല്ല, അതുകൊണ്ട് അയാൾ ചെയ്തത് അബദ്ധമാണ്, അയാൾ അയാളുടെ ഇത്തിഹാദ് അനുസരിച്ച് ചെയ്തതാണ്, അയാൾക്ക് പ്രതിഫലം കൊടുക്കട്ടെ. അപ്പൊ അങ്ങനെ ജം ഇല്ല. കാരണം അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉദ്ധരിക്കപ്പെട്ടു വന്നിട്ടില്ല. സഹാബികളിൽ നിന്നും അവർ ജുമായുടെ കൂടെ അസർ ജമാക്കിയതായിട്ട് വന്നിട്ടില്ല. ولأن الجمعة ليست من جنس الأسف എന്നിട്ട് ഇതിങ്ങനെ വിശദീകരിച്ച് പോവാണ്. അതുകൊണ്ട് അവര് അസർ മടക്കി നിസ്കരിക്കണം, അതിന്റെ സമയമാകുമ്പോ അവര് അസർ നിസ്കരിക്കണം എന്ന് പറഞ്ഞു കൊടുക്കണം. എന്നിട്ട് ആ ചോദ്യകർത്താവ് ചോദ്യത്തില് ന്യായം പറഞ്ഞല്ലോ, അന്ന് മഴ ഉണ്ടായിരുന്നു എന്നുള്ളത്. അപ്പൊ അതിനെ ലജ്ന ഗണ്ണിക്കുന്നത് കേട്ടോ. നടത്തിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ മഴ പെയ്തിട്ടുണ്ട്, നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആദ്യം വന്ന് പറഞ്ഞു ഒക്കെ ഉണങ്ങിപ്പോയിട്ടുണ്ട്, വെള്ളമല്ല, കന്നുകാലികളൊക്കെ പിന്നെ ചത്തുപോവുകയാണ് അല്ലെ. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മഴയ്ക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചു അല്ലെ, സഹാബത്ത് പറയുന്നുണ്ട്. അങ്ങനെ അതിശക്തമായ മഴ പെയ്തു, പിന്നെ അത് നിർത്തി കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി പറഞ്ഞു. അന്ന് വെള്ളിയാഴ്ചയാണല്ലോ. അപ്പൊ നബിസല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ഇങ്ങനെ ജുമാ നടത്തിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ ഇതേപോലെ അതിശക്തമായ മഴ പെയ്തിട്ടുണ്ട്. വലം ജുമാ ബിഹിം അലൈഹി സ്വലാത്തു വസ്സലാം, നബിസല്ലല്ലാഹു അലൈഹി വസല്ലം അവരെയും കൊണ്ട് ജുമാ ചെയ്തില്ല. അപ്പൊ ആ ന്യായത്തെ അയാളെ ചോദ്യകർത്താവ് പറഞ്ഞ ന്യായത്തെ ഗണിച്ചു. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ആ തെളിവ് നമുക്ക് കിട്ടുമായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഇമാമ് ചെയ്തത് ഖത ആണ്, അദ്ദേഹത്തിന്റെ ഇജ്തിഹാദാണ്, അതിന് തെളിവില്ല എന്നുള്ളതാണ് ലജ്ന ഇവിടെ കൊടുക്കുന്ന ഫത്വ. ഇതേപോലെ തന്നെ ഷെയ്ഖ് ഇബ്നു ബാസ് അദ്ദേഹം ഇതേ അഭിപ്രായമാണ് പറയുന്നത്. അദ്ദേഹത്തോട് ഈ വിഷയത്തിൽ ചോദ്യം ചോദിച്ചു, അദ്ദേഹത്തിന്റെ ഫത്വ സമാഹാരത്തില് ഇതേ ചോദ്യം. അതിൽ അദ്ദേഹം കൊടുത്ത മറുപടി, അൽ മുസാഫിർ ലൈസ അലൈഹി ജുമാ, മുസാഫിറിനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ജുമാ അല്ല, ജുമാ നിർബന്ധമല്ല. വൈനമാ ഇസ്ലി ലുഹർ ബലാ ബസാൻ ജുമാ ബൈന ലുഹരി വല്ല അസ്രി, അയാൾ ദുഹറിസ്കരിച്ചാ മതി. അതിന് വൈനമാ ഇസ്ലി ലുഹർ, അയാൾ ദുഹറിസ്കരിക്കട്ടെ. ബലാ ബസാൻ ജുമാ ബൈന ലുഹരി വല്ല അസ്രി, ലുഹറും അസറും ജമാക്കുന്നതിന് വിരോധമൊന്നുമില്ല. ഒരാളിസ്കരിക്കണമെങ്കിൽ അയാൾക്ക് ജമാക്കാം. അമ്മാ ഇദാ സല്ല മുസാഫിറു മഅ അന്നാസി അൽ ജുമാ ഫി അയ്യ ബലദിൻ, എന്നാൽ ഏതെങ്കിലും ഒരു നാട്ടിൽ, ഏത് നാട്ടിലാകട്ടെ, ഒരു മുസാഫിർ ഇമാമിന്റെ കൂടെ ജനങ്ങളുടെ കൂടെ അയാളെ ജുമാസ്കരിച്ചു, ഫഇന്നഹു ലാ യജ്മഉ ഇലൈഹ അൽ അസ്റ, അയാൾ അതിന്റെ കൂടെ അസർ ജമാക്കരുത്. ബൽ അലൈഹി അൻ യുസല്ലി അൽ അസ്റ ഫി വഖ്തിഹ, അവരെ നിർബന്ധമാണ് അസർ അതിന്റേതായ സമയത്ത് നിർവഹിക്കുക എന്നുള്ളത് അവന് നിർബന്ധമാണ്. അത് ഷെയ്ഖ് ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞിട്ടുള്ള ഫത്വയാണ്, അതിൽ കൊടുത്ത മറുപടി. ഇനി ഷെയ്ഖ് ഹുസൈമി റഹ്മത്തുള്ളാഹി അലൈഹി ഇത് അദ്ദേഹത്തിന്റെ പല ഗ്രന്ഥങ്ങളിലും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്, ആവർത്തിച്ച് വ്യക്തമാക്കിയിട്ടുണ്ട്, ഇത് ജായിസ് അല്ല എന്നുള്ളത് വ്യക്തമാക്കിയിട്ടുണ്ട്. അതിന് അദ്ദേഹം ഒരുപാട് തെളിവുകൾ ഉദ്ധരിക്കുന്നുണ്ട്. അവര് പറയുന്ന ന്യായങ്ങളെ അദ്ദേഹം ഗണിക്കുന്നുണ്ട്. അതിലൊന്ന് ഷെയ്ഖ് ഹുസൈമി പറയുന്നത്, ആദ്യം അദ്ദേഹം പറഞ്ഞു നിസ്കാരം എന്നുള്ളത് ഇബാദത്താണ്, അത് സമയബന്ധിതമാണ്. അപ്പൊ ഇത് നമ്മൾ ഈ വിഷയത്തിന്റെ ആദ്യം മുതൽ അവസാനം വരെ ജമ്മും ഖസറും വിഷയത്തിന്റെ ആദ്യാന്തം നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഉസൂൽ എന്താ, ഇത് സമയബന്ധിതമായ ആരാധനാ കർമ്മമാണ്. അതിന്റെ പുറത്തൊക്കെ നമുക്ക് ആ പരിധി നമുക്ക് വിടണമെങ്കിൽ തക്കതായ സബബ് ഉണ്ടായിരിക്കും. ഇതാണ്. അപ്പൊ അതുകൊണ്ട് നമസ്കാരത്തിന്റെ ഓരോ സമയങ്ങളും അതൊക്കെ ഹദീസുകളിൽ തന്നെ വന്നത്, ഖുർആനിൽ വന്നതൊക്കെ ഷെയ്ഖ് ഹുസൈമിന്റെ അടുത്ത് ഉദ്ധരിച്ചു. എന്നിട്ട് അദ്ദേഹം പറയണ, ഇനി ഒരാൾ ചോദിക്കുകയാണെങ്കിൽ അഫല യസ്ഹു ഖിയാസു ജംഇ അസ്രി ഇലൽ ജുമഅ അലാ ജംഇഹ ഇലൽ ളുഹരി, ളുഹറിലേക്ക് ഖിയാസ് ചെയ്തുകൊണ്ട് നമ്മൾ പിന്നെ ജുമഅനെ ഖിയാസ് ആക്കിക്കൂടെ ളുഹറിലേക്ക്, കാരണം ളുഹറിന്റെ കൂടെ അസർ ജമാക്കുന്നുണ്ടല്ലോ, അതേപോലെ അതിലേക്ക് ഖിയാസ് ആക്കിക്കൊണ്ട് ജുമഅയുടെ കൂടെ അസർ ജമാക്കിക്കൂടെ. അപ്പൊ അദ്ദേഹം അതിന് ഫൽ ജവാബു, അതിലൊത്തിരി അദ്ദേഹം പറയുന്നു, ലാ യസ്ഹു ദാലിക ലി വുജൂഹി, പല കാരണങ്ങൾ കൊണ്ട് ആ വാദം ശരിയല്ല. അല്ല അവരും എന്നിട്ട് അദ്ദേഹം അതിന് ഓരോന്നായിട്ട് ഖണ്ഡിക്കുന്നത്, ഒന്ന് അന്നഹു ഖിയാസുൻ ഫിൽ ഇബാദാത്തി, അത് ഇബാദത്തുകളില് ഖിയാസ് ചെയ്യലാണ്. അപ്പൊ അവര് പറയുന്ന ഒന്നാമത്തെ ന്യായ അതാണല്ലോ. എന്ത് ളുഹറിന്റെ കൂടെ ജമാക്കുന്നുണ്ട്, അപ്പൊ അതേപോലെ തന്നെ ജുമായുടെ കൂടെയും ജമാക്കിക്കൂടെ. അപ്പൊ ഷെയ്ഖ് ഹുസൈമി റഹ്മത്തുള്ളാഹി അലൈഹി ആ ന്യായം ശരിയല്ല, പല മറുപടികൾ അതിനുണ്ട്. ഒന്നാമത്തെ മറുപടി, അന്നഹു ഖിയാസുൻ ഫിൽ ഇബാദാത്തി, അത് ഇബാദത്തുകളിൽ ഖിയാസ് കൊണ്ടുവരലാണ്. ഇബാദത്തുകളിൽ ഖിയാസ് ഉണ്ടോ? അല്ലാഹുവിന്റെ ദീനിൽ തന്നെ ഖിയാസ് ഇല്ല. ഖിയാസ് ജായിസായതൊന്നുണ്ട്, നമ്മൾ ഉസൂലു സുന്നത്ത് പറഞ്ഞപ്പോ അതിൽ അഹ്ലു സുന്നയുടെ ഉസൂലു സുന്നത്തി ഇന്ദന എന്ന് പറഞ്ഞിട്ട് നമ്മൾ അതിന്റെ അടിസ്ഥാനപരമായ ഒരു ഉസൂലായിട്ട് പഠിച്ചൊരു കാര്യം എന്താ, വലൈസ ഫി സുന്നത്തി ഖിയാസ്, ഈ സുന്നത്തിൽ അല്ലാഹുവിന്റെ ഇസ്ലാം ദീനിൽ പ്രമാണങ്ങളിൽ ഖിയാസ് ഇല്ല എന്നാ നമ്മൾ പഠിച്ചു, ഉസൂലു സുന്ന പഠിച്ചു. അപ്പോ ഇപ്പറഞ്ഞത് എന്താണ്, ഖിയാസാണ്. പക്ഷേ ഹുസൈൻ അദ്ദേഹം ഖണ്ഡിച്ചെന്ത്, ഇബാദത്തുകളിൽ ഖിയാസ് ഇല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ന്യായം പറ്റില്ല. ഇത് പൂർണ്ണമായിട്ടും സുഫീഫിയ വഹീന്റെ അടിസ്ഥാനത്തിൽ ചെയ്യണ്ട ഓരോന്ന്, അതാണ് ഒന്നാമത്തെ പോയിന്റ്. ഒന്ന് ഇബാദത്തുകളിൽ ഖിയാസില്ല. അദ്ദേഹം അവരുടെ ജായിസാണെന്ന് പറഞ്ഞ ആൾക്കാരുടെ വാദത്തെ അദ്ദേഹം ഗണ്ണിക്കുന്നു. രണ്ടാമത്തെ മറുപടി, ജുമാ എന്നുള്ളത് ഇബാദത്തുൽ മുസ്തഖില്ല, സ്വലാത്തുൽ മുസ്തഖില്ല, ഒരു സ്വതന്ത്രമായ നിസ്കാരമാണ്. അതെങ്ങനെ മുൻഫരിദത്തുൻ ബിഹകാമിഹ, അതിന്റെ ഓരോ വിധികളും തഫ്സീറുകും അല്ലോഹരി വ്യക്തറ മിൻ 20 ഹുക്മൻ, 20 ഹുക്മുകളിൽ പിന്നെ ളുഹറും ജുമഅയും തമ്മിൽ വ്യത്യാസമുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു മുസ്തഖില്ല, സ്വതന്ത്രമായ ആരാധനാ കർമ്മമാണ് ഇത് ജുമാ എന്നുള്ളത്. അപ്പൊ ഖിയാസുൻ ഫാരിഖാണ്, കാരണം എന്താ, രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. 20 മസലകളിലെ വ്യത്യാസമുണ്ട്, ഹുക്കുമുകളിൽ വ്യത്യാസമുണ്ട് എന്നാണ് ഷെയ്ഖ് ഉസൈമീൻ പറയുന്നത്. പിന്നെ അങ്ങനെ ജുമായും ളുഹറും ഖിയാസാത്തും, ഇതാണ് അദ്ദേഹം കൊടുക്കുന്ന രണ്ടാമത്തെ മറുപടി. 3, അന്ന ഹാദിൽ ഖിയാസ മുഖാലിഫുൻ ലിളാഹിരി സുന്ന, പ്രകടമായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വ്യക്തമായ സുന്നത്തിനോട് എതിരാണ് ഈ ഖിയാസ്. കാരണം എന്താ, എന്നിട്ട് അദ്ദേഹം രണ്ട് ഹദീസുകൾ എടുത്തു കൊടുക്കാണ്. ഒന്ന്, നേരത്തെ നമ്മൾ ധരിച്ച ഹദീസ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാരണവും കൂടാതെ ജമാക്കി പിന്നെ ഹൗസ് സഫർ മസർ ഇത് പറഞ്ഞു, ഇത് കൂടാതെ ജമാക്കി. അപ്പോ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അതിനെപ്പറ്റി ചോദിച്ചു. അപ്പോ അതിന് കൊടുത്ത മറുപടി തന്റെ സമൂഹത്തിൽ ഒരാൾക്കും ബുദ്ധിമുട്ടില്ലാതിരിക്കാൻ വേണ്ടി ഇതിന് വിശ്വാസമുള്ള ഹദീസ് ഹോസ്റ്റിയും എടുത്തു ധരിച്ചു. എന്നിട്ട് മറ്റേ ഹദീസും കൊടുത്തു, ഏത് മിമ്പറിൽ വെച്ച് വിശ്വാസലമ ജുമാ നടത്തുമ്പോ മഴ പെയ്ത സംഭവം എടുത്തു ധരിച്ചു, അതും എടുത്തു ധരിച്ചു. എന്നിട്ട് എന്ത് പറഞ്ഞു, ഈ സംഭവം നടന്നു, ആ ഹദീസുകളൊക്കെ ഇങ്ങനെ പറഞ്ഞു, പിന്നെ ധനം നശിച്ചു, കന്നുകാലികൾ ചത്തുടങ്ങി, കെട്ടിടങ്ങളൊക്കെ ആ രൂപത്തിൽ മഴ പെയ്തു എന്നുള്ളതാണ്. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തിട്ടില്ല, ജമാക്കിയിട്ടില്ല, ജുമായുടെ കൂടെ അസർ ജമാക്കിയിട്ടില്ല. തന്റെ സമൂഹത്തിൽ ഒരാൾക്കും ബുദ്ധിമുട്ടില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജമാക്കിയത് എന്നുള്ളത് ഹദീസുണ്ട്. അന്നാണെങ്കിൽ അതിശക്തമായ മഴ വർഷിക്കുകയും ചെയ്തു മിമ്പറിൽ വെച്ചിട്ട്, ജുമാ നടന്നുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജുമായുടെ കൂടെ അസർ ജമാക്കിയോ ഇല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് ഹദീസിനെതിരാണ്, ഷെയ്ഖ് ഉസൈമീൻ എന്നെ ഗണ്ണിക്കാൻ. മൂന്നാമത്തെ എന്നാണ്. ഇനി നാലാമത്, ഫൈദ ഖാലൽ ഖായിർ, ഇനി ആരെങ്കിലും പറഞ്ഞാൽ, മദ് ദലീലു അലാ മൻഇ ജംഇൽ അസ്രി മഅൽ ജുമാ, ജുമായുടെ കൂടെ അസർ ജമാക്കാൻ പാടില്ല എന്ന് പറയുന്ന ആളുകൾക്കുള്ള തെളിവ് എന്താണ് എന്നാരെങ്കിലും ചോദിച്ചാൽ, ഇത് ജായിസാണെന്ന് പറയുന്ന ആൾക്കാർ ഇത് ചോദിക്കുന്നുണ്ട്, അതിനെ തടയാൻ അത് പാടില്ല എന്ന് പറയാൻ എന്താ തെളിവ്? അപ്പോ കൊല്ല, അങ്ങനെ ആരെങ്കിലും ചോദിച്ചാൽ നമ്മൾ അവർക്ക് കൊടുക്കുന്ന മറുപടി, മദ്ദലീലു അല ജവാസിഹി, അത് ജായിസാണെന്ന് പറയാൻ എന്താ തെളിവ്? ഇപ്പൊ ഖിയാസാണെന്നുള്ള വാദത്തെ അദ്ദേഹം ഗണിച്ചു, ആ ഖിയാസ് ശരിയായ ഖിയാസ് അല്ല, പിന്നെ അത് വ്യക്തമായ സുന്നത്തിന് തന്നെ എതിരാണ്. പിന്നെ ളുഹറും ജുമായും 20 ഹുക്മുകളിൽ വ്യത്യാസമുണ്ട് എന്നുള്ളത് അദ്ദേഹം പറഞ്ഞു. അപ്പൊ അദ്ദേഹം പറയുന്നത് ജായിസാണെന്നുള്ള ഇന്നെന്താ തെളിവ്? എന്നിട്ട് അദ്ദേഹം പറഞ്ഞു ഇന്നൽ അസ്ല, ഇവിടെ അസ്ലുണ്ട്, അത് നിങ്ങൾ മനസ്സിലാക്കണം. ഷെയ്ഖ് ഹുസൈൻ പറയുന്നു ഇവിടെ അസ്ൽ എന്താണ്, അസർ അതിൻ്റെതായ സമയത്ത് നിർവഹിക്കുക എന്നുള്ളതാണ്. അത് അതിൻ്റെതായ കാരണങ്ങൾ ഉണ്ടെങ്കിൽ ളുഹറിന്റെ കൂടെ ജമാക്കാന്ന് പറഞ്ഞു. എന്നാൽ അതിൽ വ്യക്തമായ തെളിവില്ലാത്തത് കൊണ്ട് തന്നെ അതിൻ്റെതായ സമയത്ത് അതിനെ മുന്തിക്കാൻ പാടില്ല, കാരണം അസറിനൊരു സമയമുണ്ട്, ആ സമയത്തെ അത് നിർവഹിക്കാൻ പാടുള്ളൂ. അതാണ് പിന്നെ അസ്ലിൽ. അതിൽ നിന്ന് തെറ്റിക്കണമെങ്കിൽ നമുക്ക് വ്യക്തമായ നസ് കിട്ടണം, വ്യക്തമായ നസ് കിട്ടണം. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അസറിനെ നേരത്തെ നമസ്കരിക്കലാണ്, സമയത്തെ തെറ്റിക്കലാണ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം അതിനെ ഗണ്ണിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ വളരെ വിശദമായിട്ടുള്ള ചർച്ച അദ്ദേഹത്തിന്റെ പല ഗ്രന്ഥങ്ങളിലും, ഷർഹുൽ മുംതി, അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഫത്വകളിലൊക്കെ ഈ ചർച്ചകൾ കാണാം. ഇത് മജ്മൂ ഫത്വ ഇബ്നു സൈമിയിൽ കാണാം, 371 മുതൽ 375 വരെ സുദീർഘമായിട്ടുള്ള ഒരു ചർച്ചയാണ് അദ്ദേഹം ഈ വിഷയത്തിൽ നടത്തിയിട്ടുള്ളത്. അപ്പൊ ഇതാണ് ഷെയ്ഖ് ഉസൈമി റഹ്മത്തുള്ളാഹി അലൈഹി കൊടുത്തിട്ടുള്ള മറുപടി. ഇതേപോലെ തന്നെ അദ്ദേഹം ജുമായുടെ ഒരുപാട് ശ്രേഷ്ഠതകൾ വിശദീകരിക്കുന്നുണ്ട്, കുറേ ശ്രേഷ്ഠതകൾ വിശദീകരിക്കും, ആ ദിവസത്തിന്റെ പ്രത്യേകതകൾ, ബാക്കിയുള്ള കാര്യങ്ങൾ. അതിൽ ഒന്ന് അദ്ദേഹം പറഞ്ഞത്, ഈ ജുമായുടെ പ്രത്യേകതയിൽപ്പെട്ടതാണ് ഈ ജുമായുടെ പ്രത്യേകത എന്നത് ജുമായുടെ കൂടെ അസർ ജമാഅത്താൻ പാടില്ല എന്നുള്ളത് അതിന്റെ ഒരു പ്രത്യേകതയായിട്ട് അദ്ദേഹം പറയും. ഏതെങ്കിലും ഒരു യാത്രക്കാരൻ അയാൾ ഏതെങ്കിലും നാട്ടിൽ പോയിട്ട് ജുമാസ്കരിച്ചു, അതിന്റെ കൂടെ അതിന്റെ കൂടെ അവൻ അസർ കൂടി ജമാസ്കരിക്കരുത്. ഈ കാരണം എന്താ, സുന്നത്ത് വന്നിട്ടുള്ളത് അല്ലുഹുറും അസറും ജമാഅക്കി എന്നുള്ളതാണ്. ജുമാസ്കാരം എന്തായാലും എന്തല്ല, അത് ലുഹറല്ല, അത് ലുഹറല്ല, രണ്ടും തമ്മില് വ്യത്യാസമുണ്ട്. അപ്പൊ നീ യാത്രയിലാണെങ്കിൽ എന്ത് ചെയ്തോ, സുദീർഘമായിട്ടുള്ള ഒരു ചർച്ചയിൽ അദ്ദേഹം പറയണം. അതുകൊണ്ട് വൈദാ ദഖല വഖ്തുൽ അസർ, അസറിന്റെ സമയം എത്തിക്കഴിഞ്ഞാൽ വാൻ തബി സഫർ, നീ യാത്രയിലാണെങ്കിലും ഫസ്വല്ലി ഹൈസുമാ അദ്റക്ത സ്വലാത്ത്, എങ്ങനെയാണോ ഏതവസ്ഥയിലാണോ ആ അസറിന്റെ സമയം നിനക്ക് വന്നുപെട്ടത്, അപ്പൊ നിനക്ക് പറ്റുന്നത് പോലെ എന്ത് ചെയ്യുക, അസറിനെ അതിന്റെ സമയത്ത് നിസ്കരിക്കണം എന്നുള്ളതാണ് ഷെയ്ഖ് ജമീർ റഹ്മത്തുള്ളാഹി അലൈഹി വേറെ സ്ഥലത്ത് കൊടുക്കുന്ന ഫത്വ. അപ്പോ ഈ വിഷയത്തിൽ ഒരുപാട് ഫത്വകളുണ്ട്. അപ്പൊ അത് അനുവദനീയമല്ല എന്നുള്ളതാണ് നമുക്ക് മൊത്തത്തിൽ നമുക്ക് പിന്നെ അത് ജായിസല്ല എന്നുള്ളതാണ് പ്രബലമായ അഭിപ്രായത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം. അപ്പൊ ഈ പണ്ഡിതന്മാരൊക്കെ ഇത് പറഞ്ഞിട്ടുള്ള ആളുകളാണ്. അപ്പോ തെളിവിന്റെ അടിസ്ഥാനത്തിൽ ഈ അഭിപ്രായമാണ് ഇവരൊക്കെ മുൻഗണന കൊടുത്ത് പറഞ്ഞിട്ടുള്ളത്. അപ്പോ ഷെയ്ഖ് ഉസൈമീൻ, അതേപോലെ തന്നെ ഇബ്നു ബാസ്, അതേപോലെ തന്നെ ലജ്ന, ഷെയ്ഖ് ഫൗസാൻ, അലു ഷെയ്ഖ്, ഇവരൊക്കെ ഇതേ വാദമാണ്, ജുമയുടെ കൂടെ അസർ ജമാക്കുന്നത് ജായിസല്ല, അതിനാല് പറയുന്നത് തെളിവ് വന്നിട്ടില്ല എന്നുള്ളതാണ്. മറ്റവര് ചെയ്യുന്നത് ഖിയാസാക്കാണ്, ദുഹറിലേക്ക് ഖിയാസാക്കാണ് ജുമായ. അപ്പൊ ദുഹറിന്റെ കൂടെ അസർ ജമാക്കുന്നുണ്ടല്ലോ, അപ്പൊ അതേ ന്യായമാണ് ജുമയുടെ കൂടെ അസർ ജമാക്കിക്കൂടെ എന്നുള്ളതാണ്. അപ്പൊ ആ ചോദ്യത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഈ പണ്ഡിതന്മാര് ശരിക്ക് ഗണ്ണിച്ചിട്ടുണ്ട് തെളിവുകൾ സഹിതം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കാം. അപ്പൊ അതാണ് ആ വിഷയത്തിൽ പറയുന്നത്. ഇനി അതിന്റെ കൂടെ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, ഇങ്ങനെ നമ്മൾ ജമാക്കാൻ തീരുമാനിച്ചു, അങ്ങനെ ജമാക്കാൻ തീരുമാനിക്കുമ്പോൾ പലതും നമ്മുടെ മുമ്പിൽ വരും, പല പ്രശ്നങ്ങളും വരും. ഒന്ന്, നമ്മൾ മഗരിബ് പിന്തിപ്പിച്ചു. അങ്ങനെ നമ്മൾ ഒരു സ്ഥലത്ത് എത്തിയപ്പോൾ അവിടെ ജമാഅത്ത് നിസ്കരിക്കുന്നുണ്ട്, ഇശയാണ് നിസ്കരിക്കുന്നത്, നമ്മൾ മഗരിബ് നിസ്കരിച്ചിട്ടില്ല. അപ്പൊ എന്ത് ചെയ്യണം, അവിടെ തർത്തീബ് നിർബന്ധമാണ്. അതായത് ആദ്യം മഗരിബ് തന്നെ നിസ്കരിച്ചോളണം എന്നുണ്ടോ, അതല്ല ആ ഇശായിലെ ജമാഅത്തിൽ പങ്കെടുത്തിട്ട് പിന്നെ മഗരിബ് നിസ്കരിച്ചാൽ മതിയോ, അല്ലെങ്കിൽ നമ്മൾ വീട്ടിലെത്തി ഇശാന്റെ സമയമായിട്ടുണ്ട്, അപ്പൊ ഇശ ആദ്യം നിസ്കരിക്കണം, അതല്ല മഗരിബ് നിസ്കരിച്ചിട്ട് ഇശ നിസ്കരിച്ചാൽ മതിയോ, ഇങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ മുമ്പിൽ വരാറുണ്ട്. അപ്പൊ പലർക്കും നമ്മളൊക്കെ പലരും ചെയ്യാറുള്ളത് പള്ളിയിൽ ഇഷ്ടജമാനത്ത് നടക്കുകയാണെങ്കിൽ ആ ഇഷ്ടജമാനത്തിൽ കൂടും, അവർ മഗരിബ് നിസ്കരിച്ചിട്ടില്ലെങ്കിൽ ഇശ നിസ്കരിച്ചിട്ട് പിന്നെ എന്ത് ചെയ്യും, മഗരിബ് നിസ്കരിക്കും. യഥാർത്ഥത്തിൽ മൊത്തത്തില് ജംഇന്റെയും ഖസറിന്റെയും വിഷയത്തിൽ മാത്രമല്ല, മൊത്തത്തില് നിസ്കാരവുമായി ബന്ധപ്പെട്ട കാര്യത്തെ പണ്ഡിതന്മാര് ഹദീസുകളിലൊക്കെ അടിസ്ഥാനത്തിലൊക്കെ നമുക്ക് വിശദീകരിച്ചു തന്നിട്ടുള്ളത്. അപ്പൊ പല കാരണങ്ങൾ കൊണ്ട് നിസ്കാരങ്ങൾ നഷ്ടപ്പെടാം. അങ്ങനെ നമസ്കാരം നഷ്ടപ്പെടുന്ന സന്ദർഭങ്ങളിൽ അത് അയാള് വീണ്ടെടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ പിന്നീട് അയാളെ നിസ്കരിക്കുകയാണെങ്കിൽ, അത് ജമ്മും ഖസറാകട്ടെ അല്ലാതിരിക്കട്ടെ, യാത്രയിലാകട്ടെ അല്ലാത്ത സന്ദർഭത്തിലാകട്ടെ, തെർത്തീവ് വേണം എന്നുള്ളതാണ് മൊത്തത്തിൽ നമുക്ക് മനസ്സിലാകുന്നത്. ഒരു തെർത്തീവ് അതിനുണ്ടാകണം എന്നുള്ളതാണ്. ജമ്മിന്റെയും ജമ്മു ആസ്കരിക്കുമ്പോൾ പ്രത്യേകിച്ചും അത് വേണം. അതല്ലാത്ത സന്ദർഭത്തിൽ തന്നെ ഇങ്ങനെ വല്ലതും നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അത് തെർത്തീവോട് കൂടിയിട്ട് നിർവഹിക്കണം എന്നുള്ളതാണ് മൊത്തത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിന് തെളിവായിട്ട് പറയുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് വന്നിട്ടുള്ള ചില ഹദീസുകളാണ്. അതിലൊരു ഹദീസ് അഹ്സാബ് യുദ്ധം, ഖന്ദഖ് യുദ്ധം, ആ യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ നടന്നൊരു സംഭവം. അബൂ ജുമാഅ റളിയല്ലാഹു തആല അൻഹു വിശദീകരിക്കുന്നത്, അദ്ദേഹം പറഞ്ഞു അന്നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആമൽ അഹ്സാബി സല്ലൽ മഗ്‌രിബ നബിസല്ലല്ലാഹി അലൈഹി വസല്ലം ആ സന്ദർഭത്തിൽ അഹ്സാബ് യുദ്ധത്തിന്റെ സന്ദർഭത്തിൽ മഗ്‌രിബ് നിസ്കരിച്ചു. ഫലമാ ഫറഖ അങ്ങനെ നിസ്കാരത്തിൽ നിന്ന് വിരമിച്ചപ്പോൾ ഖാല നബിസല്ലല്ലാഹി അലൈഹി വസല്ലം ചോദിച്ചു ഹൽ അലിമ അഹദും മിൻകും അന്നി സല്ലൈതുൽ അസ്റ, ഞാൻ അസ്റ നിസ്കരിച്ചിട്ടുണ്ടോ, ഞാൻ അസ്റ നിസ്കരിച്ചതായിട്ട് എന്റെ നിങ്ങൾക്ക് ആർക്കെങ്കിലും അല്ല ഇൽമുണ്ടോ? ഖാലു അലി പറഞ്ഞു യാ റസൂലല്ലാഹ് മാ സല്ലൈത, അല്ലാഹുവിന്റെ റസൂലെ താങ്കൾ നിസ്കരിച്ചിട്ടില്ല, അസ്റ നിസ്കരിച്ചിട്ടില്ല എന്നാണ്. ഇത് വേറെ ഒരുപാട് ഹദീസുകളോട് വന്നിട്ടുണ്ട്. അപ്പൊ നിസ്കരിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. ഫഅമറൽ മുഅദ്ദിന അങ്ങനെ പങ്കെടുക്കാൻ വേണ്ടി പറഞ്ഞു. ഫഖാമുസ്സല ഇഖാമത്ത് കൊടുത്തു. ഫസല്ലൽ അസ്റ അങ്ങനെ അസ്റ നിസ്കരിച്ചു. ثم عاد المغرب الى مغرب انداكي വീണ്ടും നിസ്കരിച്ചു. അപ്പോ അസ്റ നിസ്കരിച്ചിട്ടുണ്ടായിരുന്നില്ല, മഗ്‌രിബ് നിസ്കരിച്ചും ചെയ്തു. പിന്നെ മനസ്സിലായത് എന്ത്? അസ്റ നിസ്കരിച്ചിട്ടില്ല എന്നുള്ളത്. അവന്ത് ചെയ്തു, മഗ്‌രിബ് അസ്റ ആദ്യം നിസ്കരിച്ചു, മഗ്‌രിബ് നിസ്കരിച്ചിട്ടുണ്ട്, പക്ഷെ മഗ്‌രിബിനെ വീണ്ടും നിസ്കരിച്ചു. അപ്പൊ ഈ ഹദീസിന്റെ ചിത്രീകരണത്തിലാണ് ഈ ഹദീസാണ് ഇവരവലംബിക്കുന്ന പ്രധാനപ്പെട്ട തെളിവ്. ഒരു തെർത്തീവിനനുസരിച്ചിട്ടായിരിക്കണം നിസ്കരിക്കേണ്ടത്, ഇല്ലെങ്കിൽ അത് പ്രശ്നമാണ്. അപ്പൊ ആ തെർത്തീവ് പരിഗണിക്കപ്പെടേണ്ടതുണ്ട് എന്നാണ് നമുക്ക് മൊത്തത്തിൽ ഹദീസുകളിൽ നിന്നും ഇവരുടെ ഷറഹുകളിൽ നിന്നും മനസ്സിലാകുന്നത്. നമ്മളൊക്കെ അങ്ങനെ ചെയ്യാറുണ്ട്. നമ്മള് ഭാര്യ ബിന്ദിപ്പിച്ചിട്ടുണ്ടാവും, അവന്റെ ഇഷ ജമാഅത്ത് ഇറക്കുന്നുണ്ടാവും, ആയിഷായാല് ഇഷ നിസ്കരിക്കും, എന്നിട്ട് പിന്നെ അവരെ നിസ്കരിക്കും. അപ്പൊ ആ തെരച്ചീവ് ജമ്മിന്റെ വിഷയത്തിൽ മാത്രമല്ല, അതല്ലാത്ത സന്ദർഭങ്ങൾ പല സന്ദർഭങ്ങൾ ഉണ്ടാകാം. ആ സന്ദർഭത്തിലൊക്കെ തന്നെ ചെയ്യരുത്. ഒരാള് സുവിസ്കരിച്ചിട്ടില്ല, അയാൾക്ക് ലൂറ് നിസ്കരിക്കുന്ന സമയത്താണ് അത് ഓർമ്മ വന്നതെങ്കിൽ അങ്ങനുണ്ടോ? അയാൾക്കത് ഓർമ്മ വന്നത് ലൂറ് നിസ്കരിക്കുമ്പോഴാണ്. അയാൾ എന്താ ചെയ്യേണ്ടത്? അയാളെ സുവിസ്കരിക്കണം. അപ്പൊ അതിന്റെ കുറച്ച് വിശദീകരണങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതല്ല എങ്ങനെയാണെന്നല്ല. അതിനു മുമ്പ് ഈ വിഷയത്തില് ഇബ്നു ഖുദാമ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം പറഞ്ഞു, വജുംലത്തു ദാലിക മൊത്തത്തിലുള്ള ഹദീസുകളിൽ നിന്ന് മനസ്സിലാകുന്നത് അന്ന തർത്തീബ വാജിബ്. തർത്തീബ് എന്നുള്ളത് വാജിബാണ് എന്നുള്ളതാണ്. ഫി ഖലായിൽ ഫവായിതി നഖ്സ അലൈഹി ബി മവാദിഹ്. ഇമാം അഹമ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ അഭിപ്രായങ്ങളൊക്കെ ഈ വിഷയത്തിൽ വന്നിട്ടുണ്ട്. അപ്പൊ ഫവായിത്തുകൾ, അതായത് നഷ്ടപ്പെട്ടത് കിട്ടുമ്പോ ആ തർത്തീബ് വാജിബാണ് എന്നുള്ളതാണ് മൊത്തത്തിൽ ഇതിനെ മനസ്സിലാക്കേണ്ടത്. എന്നിട്ട് ഇബ്നു ഖുദാ പറയുന്നത് വഖദുറുവിയാൻ ഇബ്നു ഉമറ റളിയല്ലാഹു അൻഹു മായദുല്ല വുജൂബി തർത്തീബ്. ഇബ്നു ഉമറ റളിയല്ലാഹു അൻഹു ഈ വിഷയത്തിൽ അത്തറുകൾ വന്നിട്ടുണ്ട്, അത് തർത്തീബാണ് നിർബന്ധമാണ് എന്നത് അറിയിക്കുന്ന തെളിവുകൾ വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ നഖൈ വസ്സുഹരി വറബിഅ വയഹിയൽ അൻസാരി മാലിക് ലൈസ് അബു ഹനീഫ ഇസ്ഹാഖ് ഇവരിൽ നസ്ക ഈ വിഷയത്തിൽ എന്ത് തർത്തീബ് വേണം എന്ന് വരൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ഇബ്നു ഖുദാമ റഹ്മത്തുള്ളാഹി അലൈഹി വിശദീകരിക്കുക പറഞ്ഞതിന് ശേഷം. അപ്പൊ ആ തെരത്തീവ് പരിഗണിക്കണം എന്നുള്ളതാണ്. ഇതേപോലെ തന്നെയാണ് എന്ത് ജംഉം ഖസറും ആക്കുമ്പോ, ജം ആസ്കരിക്കുമ്പോ ഈ തെരത്തീവ് പരിഗണിക്കപ്പെടണം എന്നുള്ളതാണ്. ലുഹുർ അസറും നമ്മൾ ലുഹുറ പിന്തിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം ലുഹുർ നിസ്കരിക്കുക പിന്നെ അസർ, അതേപോലെ ആദ്യം മഗ്‌രിബ് നിസ്കരിക്കുക പിന്നെ ഇശ, അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത്. ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ ശറഹുൽ മുഹദ്ദബിൽ ഇത് പറഞ്ഞിട്ടുണ്ട്. ഇഷ്തരി തുലി ജംഇ തഖദീമി അൻ ബിദ്അ ബിൽ ഉല ജംഉ തഖദീമ. അങ്ങനെ ആകുമ്പോ ആദ്യം ആദ്യത്തെ നിസ്കാരം തന്നെ നിർവഹിക്കണം. ലിഅന്നൽ വഖ്തലഹ, കാരണം അതിന്റെ സമയത്താണല്ലോ നമ്മൾ നിസ്കരിക്കുന്നത്. വസാനിയതു തബഉൻ ലഹ, രണ്ടാമത്തേത് അതിന്റെ തുടർച്ചയാണ്, അതിന് ശേഷമാണ് അതിന്റെ പിന്നാലെയാണ് രണ്ടാമത്തത് വരുന്നത്. അപ്പൊ ആദ്യത്തത് ആദ്യം തന്നെ ആകണം, കാരണം അതൊരു ഇബാദത്താണ്. അപ്പൊ അതിനനുസരിച്ചിട്ട് തന്നെ അത് വരണം. ഇതിന് പ്രശ്നമില്ലായിരുന്നെങ്കിൽ വിശ്വാസം നമുക്ക് അത് മടക്കി നിസ്കരിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ലല്ലോ. മഗ്‌രിബ് ഏതായാലും നിസ്കരിച്ചു, രണ്ടാമത്തെ നിസ്കരിച്ചാ പോലെ ഇരുന്നില്ല മഗ്‌രിബ് ആവർത്തിച്ചത്. അപ്പൊ ആദ്യത്തേത് തന്നെ, രണ്ടാമത്തത് അതിന്റെ പിന്നാലെ വരുന്നതാണ്. വലിയ അനൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെയാണ് ജമാക്കിയിട്ടുള്ളത്. വഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്നിട്ടുണ്ട് സല്ലു കമാ റഅയ്തുമുനി ഉസല്ലി. ഇമാം നബി അടുത്ത് തിരിക്കാണ്, ഞാൻ ഇതുപോലെ സ്കരിച്ചു അതേപോലെ നിങ്ങൾ സ്കരിക്കണ്ടേ. പല ഉപദ അഭിസ്ഥാനീയത്തിലം തസിഹ, അതുകൊണ്ട് രണ്ടാമത്തത് കൊണ്ട് സ്റ്റാർട്ട് ചെയ്താൽ ലം തസിഹ ശരിയാവില്ല, സഹിയാവില്ല. ഇതാണ് ഇബ്നു ഖുദാമ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത്. ഇതന്നെയാണ് ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി വിശദീകരിക്കുന്നത്. അപ്പൊ ഈ തർത്തീബ് വേണം എന്നുള്ളതാണ്. അപ്പൊ ഈ തർത്തീബ് പരിഗണിക്കപ്പെടണം എന്നുള്ളത് എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ ലജ്നത്താരിയുടെ പത്തവയില് ഇതൊക്കെ അത് കാണാം. ഈ വിഷയത്തിൽ ലജ്നയോട് ഒരു ചോദ്യം ചോദിച്ചത്, ഒരു യാത്രക്കാരനയാൾ മഗ്‌രിബ് പിന്തിപ്പിച്ചു, അങ്ങനെ ഇഷാന്റെ സമയമായി. അപ്പൊ ആദ്യം എന്ത് ചെയ്യണം, ഇഷ സ്കരിക്കണോ അതല്ല മഗ്‌രിബ് സ്കരിക്കണോ എന്നുള്ളതാണ് ചോദ്യം. അപ്പൊ അവരതിന്റെ മറുപടി കൊടുത്തു, യാത്രയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു. എന്നിട്ട് വയജിബു ഫി ഹാലിൽ ജംഇ അത്തർതീബ്, വയജിബു നിർബന്ധമാകുന്നു, ഫി ഹാലിൽ ജംഇ ജംഇന്റെ ജംഇ ചെയ്യുന്ന സന്ദർഭത്തിൽ അത്തർതീബ് തർതീബ് നിർബന്ധമാകുന്നു. ബിഹൈസു യുസല്ലി ദുഹറ അവ്വലൻ, ആദ്യം ദുഹർ സ്കരിക്കണം, പിന്നെ യുസല്ലി അൽ അസ്ര, പിന്നെ അസ്ർ സ്കരിക്കണം. അതുപോലെ വയസല്ലി അൽ മഗ്‌രിബ് അവ്വലൻ, ആദ്യം മഗ്‌രിബ് സ്കരിക്കണം, തുമ്മ യുസല്ലി അൽ ഇശാ, പിന്നെയാണ് ഇശ സ്കരിക്കേണ്ടത്. അവന്റെ ജമ്മു തക്ദീം ആകട്ടെ തഹ്ഖീർ ആകട്ടെ, ആദ്യം ളുഹർ, ആദ്യം മഗ്‌രിബ്, പിന്നെ അസ്ർ, പിന്നെ ഇശ. അപ്പൊ ളുഹർ അസ്ർ മഗ്‌രിബ് ഇശ ആ തർത്തീബ് അനുസരിച്ചിട്ട് തന്നെ നിർവഹിക്കേണ്ടതുണ്ട്. അത് വാജിബാകുന്നു എന്നുള്ളതാണ് ലജ്നത്തുൽ ദായിമ കൊടുത്തിട്ടുള്ള ഫത്വ. ഇതേപോലെ തന്നെ ഈ വിഷയത്തിൽ ഷെയ്ഖ് ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തോട് ഈ വിഷയത്തിൽ ചോദ്യം ചോദിച്ചു. ചോദ്യതാണ്, ഞാൻ യാത്രയിലാണെങ്കിൽ ളുഹറിന്റെ സമയമായി, പക്ഷെ ഞാൻ ളുഹർ സ്കരിച്ചില്ല, അങ്ങനെ ഞാൻ വീട്ടിലെത്തി, വീട്ടിലെത്തിയപ്പോ അസറിന്റെ സമയമായിട്ടുണ്ട്. അതുകൊണ്ട് ളുഹർ ഉദിക്കുന്നതിന്റെ മുമ്പ്, അസർ സ്കരിക്കുന്നതിന്റെ മുമ്പ് അനുവദനീയമാണോ അനുസല്യ സലാത്തു ളുഹർ, ളുഹർ സ്കരിക്കുക എന്നുള്ളത്, ഖബ്ല സലാത്തിൽ അസർ അസറിന്റെ മുമ്പ്, അത് ബാദലാസരി, അതെല്ലാം നേരെ തിരിച്ചു ചെയ്യാൻ പറ്റുമോ? അപ്പോ അയാളെ ളുഹർ പിന്തിപ്പിച്ചതാണ്, ആ വീട്ടിലെത്തിയപ്പോ അസറിന്റെ സമയത്തുണ്ട്, അസറിന്റെ മുമ്പ് ളുഹർ സ്കരിക്കണം, അതല്ല ളുഹർ സ്കരിച്ചിട്ട് അസർ സ്കരിക്കാൻ പറ്റും, അതല്ല അസർ സ്കരിച്ചിട്ട് ളുഹർ സ്കരിക്കാൻ പറ്റുമോ? ഇതാണ് ചോദ്യം. അപ്പോ ഷെയ്ഖ് ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി അലൈഹി അതിൽ കൊടുക്കുന്ന മറുപടി, അൽ വാജിബ് അലൈക തർതീബ്, എനിക്ക് തർത്തീബ് നിർബന്ധമാണ്, തുസല്ലിയ ളുഹറ, ആദ്യം ളുഹർ സ്കരിക്കണം നീ, തുമ്മ അസർ, പിന്നെ അസർ സ്കരിക്കണം. വൈദാ വസൽത ഫലദിക തുസല്ലിഹ തമാമൻ അർബൻ, നാട്ടിലെത്തിച്ചേർന്നാൽ പൂർണ്ണമായിട്ട് സ്കരിക്കണം, നാലായിട്ട് സ്കരിക്കണം, അല്ലാഹു അർബാ അസർ അർബ. അപ്പോ ഷെയ്ഖ് ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി അലൈഹിം ഈ തർത്തീബ് അത് നിർബന്ധമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതേപോലെ തന്നെ ഷെയ്ഖ് ഉസൈമി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഫത്വയിലും കാണാം. അദ്ദേഹം കുറച്ച് സീരിയസ് ആയിട്ടാണ് പറയുന്നത്. അദ്ദേഹം ഒരു ഉദാഹരണത്തിലൂടെ ഈ കാര്യം വിശദീകരിക്കുന്നത് അയാളെ മടക്കി സ്കരിക്കണം എന്നാണ്. നേരത്തെ ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞില്ലേ, അതേപോലെയാണ് ഷെയ്ഖ് ഉസൈമി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത്. ഇഷ്തരിത്തു ഷർത്താണ് ആ തർത്തീബ്, തർത്തീബ് ഷർത്താണ്. ബിയാനബുദാബിലൂല അസുംബി സ്ഥാനിയ, അപ്പൊ ആദ്യം ഏതാണോ അത് ആദ്യം നിസ്കരിക്കണം, പിന്നെ രണ്ടാമത്തത്. കാരണം നബിന്റെ ഹദീസ് അദ്ദേഹം, അപ്പൊ ആ തർത്തീബ് പരിഗണിക്കപ്പെടണം. എന്നിട്ട് അദ്ദേഹം പറയണേ, ഇനി ഒരു ഒരു മനുഷ്യൻ മറന്നു, അല്ലെങ്കിൽ അയാൾ അറിവില്ലാത്തവനാണ്, അല്ലെങ്കിൽ അയാൾ എന്ത് ചെയ്തു, ഒരു കൂട്ടർ ഇഷ ജമാഅത്ത് സ്കരിക്കുന്നുണ്ട്, അയാളെ ഉദ്ദേശിച്ചുള്ളത് ജമ്മു തഹ്ഖീർ ആയിരുന്നു, അയാൾ എന്ത് ചെയ്തു, അയാളുടെ സുമ സല്ലാം ആഹുമാൽ ഇഷ സുമ്മൽ മഗ്‌രിബ, ആ ജമാഅത്തിന്റെ കൂടെ അയാളെ ഇഷ സ്കരിച്ചു, പിന്നെ മഗ്‌രിബ് സ്കരിച്ചു. ഈ സന്ദർഭത്തിൽ തർത്തീബ് വേണോ എന്നുള്ളതാ ചോദിക്കണേ. അയാളെ മഗ്‌രിബ് പിന്തിപ്പിച്ചു, പക്ഷേ പള്ളിയിൽ ജമാഅത്തായിട്ട് ഇഷ സ്കരിക്കുന്നുണ്ട്, അപ്പൊ ഈ സന്ദർഭത്തിൽ ഈ തർത്തീബ് വേണോ അയാൾക്ക് ഇഷ സ്കരിച്ചുകൂടെ? അപ്പൊ അദ്ദേഹം ഷെയ്ഖ് ഉസൈമി റഹ്മത്തുള്ളാഹി പറഞ്ഞാൽ, മഷ്ഹൂർ ഇൻ ദ ഫുഖഹായ, നമ്മുടെ അടുത്ത് നമ്മുടെ ഫുഖഹാക്കൾക്കിടയിൽ മഷ്ഹൂറായ അഭിപ്രായം, അന്നഹു ലാ യസ്ഖുസ്, പോരാ, അതുകൊണ്ട് അത് വിടൂല. വബിനാ അൻ അലാ ഹാദാ ലഹു അന്നൽ ഇൻസാന ഖദ്ദമ സാനിയ അലൽ ഉലാ സഹ്വൻ ഔ ജഹ്ലൻ ഔ ഇദ്രാക ജമാഅ വലി ഗൈരി ദാലിക മിൻ അസ്ബാബ് ഫൈനൽ ജം അലാ യസ്ഖു, എന്ത് കാരണം കൊണ്ടാണെങ്കിലും അത് ജായിസ് ആവൂല. അപ്പോ എന്താണ് ഈ അവസ്ഥയിൽ ചെയ്യേണ്ടത്? അതിന് അദ്ദേഹം കൊടുക്കണം സ്വലാത്തു ലത്തി സ്വല്ലാഹ അവ്വലൻ ലം തസ്ബിഹ് ഫർള്. അയാൾ ആദ്യം നിസ്കരിച്ചത് ഫർള്ളായിട്ട് കൂട്ടൂല. ഏത് അയാളിച്ചു അതായത് സുന്നത്ത്, ഒരു സുന്നത്ത് നിസ്കരിച്ചതിന്റെ പ്രതിഫലം ഉണ്ടാവും. വാ എൽസമുഹ ആദത്തിഹ, അത് മടക്കി നിർവഹിക്കുക എന്നുള്ളത് അയാൾക്ക് നിർബന്ധമാണ്. അപ്പൊ അയാൾ എന്ത് ചെയ്യണം? ഇഷ വീണ്ടും നിസ്കരിക്കണം. മാത്രം അലിഷ വീണ്ടും നിസ്കരിക്കണം. ഇസ്ലാസലം ചെയ്ത പോലെ ഹദീസ് മുഹമ്മദ് ധരിച്ച ഹദീസാണ്. നേരത്തെ പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം ഒരു ഉദാഹരണം പറയുന്നത് വിശാൽ ദാലിക്ക. ഒരു ഉദാഹരണം, റജുലിൻ കാന നാവിയൻ ജമു തഖീർ, ഒരാള് അയാൾ ജമു തഖീർ ഉദ്ദേശിച്ച ആളാണ്. സുമദഹൽ മസ്ജിദ, അങ്ങനെ അയാൾ പള്ളിയിൽ ചെന്നു. വജദനാസൻ യുസല്ലു ഇഷ, ആ സമയത്ത് ജനങ്ങളൊക്കെ ഇഷസ്കരിക്കാണ്. ഫദഖല മഅഹും ബിനിയത്തിൽ ഇഷായി, അയാൾ എന്ത് ചെയ്തു? ഇഷാന്റെ നിയത്തോട് കൂടിയിട്ട് ഓല കൂടെ ഇഷസ്കരിക്കാൻ നിന്നു. വലം മൻതഹ മിനൽ ഇഷായി, അങ്ങനെ ഇഷക്ക് ശേഷം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അയാൾ മാരി നിസ്കരിച്ചു. നഖൂലു, നമ്മൾ പറയുന്നു സ്വലാത്തുൽ ഇഷ ലാ തസ്ഹർ, അയാളെ ഇഷസ്കാരം ശരിയല്ല. അപ്പൊ മാരി പിന്തിരിപ്പിച്ചു. ഒരാള് അയാളെ പള്ളിക്ക് എത്തിയപ്പോ ഇഷ ജമാഅത്ത് ഇറക്കാണ്, അയാളെ ഇഷാന്റെ നിയത്ത് വെച്ചിട്ട് ഇഷസ്കരിച്ചു. നമ്മൾ പറയുന്നു അയാളെ ഇഷസ്കാരം ശരിയല്ല. ലിയാല്ലഹു ഖദ്ദമഹ അലൽ മഗ്‌രിബി, അയാൾ എന്ത് ചെയ്തു? മഗ്‌രിബിനെ മഗ്‌രിബിന്റെ മുന്നേ ഇഷയാക്കി. വത്തർതീബു ഷർത്തുൻ, തർതീബ് എന്നുള്ള ഷർത്താണ്. ഫൈസലിയൽ ഇഷ മറത്തൻ സാനിയ, അയാൾ രണ്ടാമത് ഇഷസ്കരിക്കണം. വൽ മഗ്‌രിബ് സ്വഹീഹ, മഗ്‌രിബ് സ്വഹീഹ, അയാൾ ഇഷ രണ്ടാമത് നിസ്കരിക്കണം. വമാഅന ഖൗലിനാ ലാ തസ്ഹിഹു, ഷെയ്ഖ് ഹുസൈൻ പറയുന്നത് നമ്മള് ലാ തസ്ഹിഹു എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? ഷെയ്ഖ് ഹുസൈൻ വിശ്വസിച്ച് ലാ തസ്ഹിഹു ഫർളൻ തബ്റഉ ബിഹി അദ്-ദിമ്മ വലാകിന്നഹാ തകൂനു നഫ്ലൻ ഹിസാബു അലൈഹി, അതെന്തായിട്ട് കൂട്ടൂല? അയാൾക്ക് ഫർള് വിടാൻ അത് പോരാ, അതൊരു സുന്നത്തായിട്ട് പരിഗണിക്കും. പക്ഷെ അത് വിടണമെങ്കിൽ എന്ത് വേണം? അയാള് ഇഷ വീണ്ടും നിസ്കരിക്കണം എന്നർത്ഥം. അപ്പൊ ഇതാണ് ഷെയ്ഖ് ഹുസൈൻ അദ്ദേഹത്തിന്റെ ഷറഫുൽ മുംതിയിൽ ഇത് കാണാം. 401-402 പേജിൽ വോളിയം 4. അപ്പോ ഇത് വേറെ ഒരുപാട് ഫത്വകൾ ഈ വിഷയത്തിൽ വന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെ തെർത്തീപ് വേണമെന്നുള്ളതാണ് മനസ്സിലാകുന്നത്. ഇനി അതിന്റെ കൂടെ വരുന്നൊരു പ്രശ്നം, ഇനി അതിന്റെ കൂടെ വരുന്നൊരു പ്രശ്നം, അപ്പൊ അങ്ങനെ നിസ്കാരം നടക്കുകയാണ്, നമ്മളെ പള്ളിയിൽ ജമാഅത്ത് നിസ്കാരം നടന്നുകൊണ്ടിരിക്കണം, നമ്മൾ എന്ത് ചെയ്യണം? പല അഭിപ്രായങ്ങൾ പലതും പലരും ചെയ്യാറുണ്ട്. ചിലരെന്ത് ചെയ്യും? മകരിക്ക് ഒറ്റക്ക് പോയിട്ട് നിസ്കരിക്കും, എന്നിട്ട് പെട്ടെന്ന് വന്നിട്ട് ഇഷാന്റെ ജമാഅത്തിൽ കുടിച്ച് ഇഷസ്കരിക്കും. വേറെ ചില ആളുകൾ എന്ത് ചെയ്യും? ഇഷ നേരത്തെ പറഞ്ഞതുപോലെ ഇഷസ്കരിക്കും, പിന്നെ മകരി നിസ്കരിക്കും. വേറെ ചിലരെന്ത് ചെയ്യും? മകരിവിന്റെ നിയത്ത് വെച്ചിട്ട് ഈ ജമാഅത്തിൽ പങ്കെടുക്കും, അങ്ങനെ ചെയ്യാറുണ്ട്. എന്നിട്ട് നാലാമത്തെ റക്അത്തേക്ക് ഇവർ പോകുമ്പോൾ അവനവിടെ ഇരിക്കുക. അപ്പൊ ഇതിൽ ശരിയായിട്ടുള്ള നിലപാട് ഏതാണ്? അതല്ലെങ്കിൽ ചിലരെന്ത് ചെയ്യും? സലാം കിട്ടിയിട്ട് പുറത്തു വരും. ഇഷനാലാണല്ലോ, അപ്പൊ മരുവല്ല, മരുവിന്റെ നിയത്തല്ല. അപ്പൊ നാലാമത്തെ റക്അത്തിൽ ഇമാം എഴുന്നേൽക്കും, അവനെന്ത് ചെയ്യും? മൂന്നാമത്തെ റക്അത്തിൽ അവിടെ ഇരിക്കും, നാലാമത്തെ റക്അത്തിൽ എന്നിട്ട് ഒരുമിച്ച് സലാം കിട്ടും. വേറെ ചില ആൾക്കാരെന്ത് ചെയ്യും? മൂന്നാമത്തെ റക്അത്തിൽ ഇരുന്നിട്ട് അയാൾ നിസ്കാരത്തിൽ നിന്ന് സലാം കിട്ടിയിട്ട് അയാൾ പോരും. അപ്പൊ ഇതിൽ ഏതാണ് ശരിയായിട്ടുള്ള നിലപാട്? ഇതിലെന്താ നമ്മൾ ചെയ്യേണ്ടത്? നമ്മൾ പോയിട്ട് മാരി നിസ്കരിച്ചിട്ട് ഇഷസ്കരിച്ചാൽ മതിയോ? അതല്ല ഇഷ ജമാഅത്തായിട്ട് നിസ്കരിച്ചിട്ട് പിന്നെ മാരി നിസ്കരിച്ചാൽ മതിയോ? അതല്ല നേരത്തെ പറഞ്ഞതുപോലെ മൂന്നാമത്തെ റക്അത്തിൽ ഇമാമിന്റെ കൂടെ എണീക്കാതെ അവിടെ ഇരിക്കുക, ഒന്നെങ്കിൽ സലാം കിട്ടിയിട്ട് പോവുക, അല്ലെങ്കിൽ ഇമാമിനെ വെയിറ്റ് ചെയ്യുക, എന്നിട്ട് ഒരുമിച്ച് സലാം കിട്ടുക, ഇങ്ങനെ ചെയ്താൽ മതിയോ? അപ്പൊ അത് മനസ്സിലാക്കേണ്ടതുണ്ട്. ഇൻഷാല്ലാ ബാക്കി അടുത്ത ക്ലാസ്സിൽ വിശദീകരിക്കുക. വിഷയങ്ങൾ പഠിക്കുക, മനസ്സിലാക്കുക, സംശയമുള്ളത് നിങ്ങൾ ചോദിക്കണമെന്നെങ്കിൽ അടുത്ത ക്ലാസ്സിൽ അത് വിശദീകരിച്ചു തരാൻ പറ്റും. അപ്പോൾ ഓരോ കാര്യങ്ങളും നിങ്ങൾ മനസ്സിലാക്കണം, നമ്മുടെ മനസ്സിലുള്ള സംശയങ്ങൾ ചോദിക്കണം, വിഷയങ്ങൾ പഠിക്കണം, ഒക്കെ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. സ്കാനന്ദന വാക്കിലായി പോകുന്ന അതിൻ്റെ പ്രതിഫലം നഷ്ടപ്പെടുന്ന കാര്യങ്ങളുണ്ടോ എന്നുള്ളത് ശ്രദ്ധിക്കണം. വിഷയങ്ങൾ പഠിക്കാനുള്ള തോഫീക്ക് അല്ലാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. അറിഞ്ഞു മറിയാതെയും ചെയ്തു പോയ അബദ്ധങ്ങൾ അല്ലാഹു പുറത്ത് മാഫാക്കി പെരുമാറാവട്ടെ. ശരിയായ ഖുർആനും സുന്നത്തും ശരിയായ അഹ്ലു സുന്നത്തിന്റെ മാർഗവും അവലംബിച്ച് ജീവിക്കാനുള്ള തോഫീക്ക് അല്ലാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. മരണപ്പെട്ടു പോയ സഹോദരി സഹോദരങ്ങൾക്ക് അല്ലാഹു മോക്ഷത്തും റഹ്മത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും അല്ലാഹു നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا
تقبل منا دعاءنا انك انت السميع العليم. ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما. واخر دعوانا الحمد لله رب العالمين. سبحانك اللهم وبحمدك اشهد ان لا اله الا انت استغفرك واتوب اليك. السلام عليكم ورحمة الله.